ശശി ഇമ്മാനുവൽ എഴുതുന്ന ലേഖനം വേദപുസ്തകം വായിക്കരുത്, വിശുദ്ധലിഖിതം വായിക്കരുതെന്ന് പറയാൻ കാരണമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, യേശു ആരെന്നോ ബൈബിൾ എന്താണെന്നോ വലിയ ധാരണയില്ലാത്ത കാലം. തൃശ്ശൂരിലെ തിരക്ക് കുറഞ്ഞ ഒരു വഴിയിലൂടെ പോകുമ്പോൾ മതിലിൽ എഴുതി വച്ചിരുന്ന ഒരു വാചകം ശ്രദ്ധിക്കാനിടയായി. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. അതൊരു കോളേജിൻ്റെ മതിലായിരുന്നു. ക്രൈസ്തവികതയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത എനിക്ക് ആ വാക്ക് എന്തുകൊണ്ടോ ഹൃദ്യമായി അനുഭവപ്പെട്ടു. ആരോഗ്യമുള്ളവർക്കും സൗന്ദര്യമുള്ളവർക്കും കരുത്തുള്ളവർക്കുമൊക്കെ വേണ്ടി ഒരുപാട് പേർ വരുമ്പോൾ ഈ വാക്കുകൾ വ്യത്യസ്തമാകുന്നു. രോഗികളെ തേടി വരുന്നതിനെക്കുറിച്ചും പാപികളെ തേടി വരുന്നതിനെക്കുറിച്ചുമാണല്ലോ അവിടെ പറയുന്നത്. പിന്നീടാണ് ഈ വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 2:17 ആണെന്ന് മനസ്സിലായത്. ഈ മതിലെഴുത്തിലൊക്കെ വല്ല കാര്യവുമുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം. കാരണം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനങ്ങൾ 119:105 എന്നത് തന്നെ. പിൽക്കാലത്ത് ആദ്യമായി വേദപുസ്തകം പ്രാർത്ഥനയോടെ കയ്യിലെടുക്കുന്ന അനുഭവം ഒരു ക്യാൻസർ ആശുപത്രിയിൽ വച്ചാണ് ഉണ്ടാവുന്നത്. രോഗിയായ പിതാവിനെ ശുശ്രൂഷിക്കാൻ ആ ക്യാൻസർ ആശുപത്രിയിൽ എത്തിപ്പെട്ട 1-ാം ദിവസമായിരുന്നു അത്. പരിഭ്രാന്തിയും നിസ്സഹായതയും നിറഞ്ഞ ആ മധ്യാഹ്നത്തിൽ പുരുഷന്മാരുടെ ജനറൽ വാർഡിൽ നിന്ന് വീർപ്പുമുട്ടലൊഴിവാക്കാൻ ഇറങ്ങി നടന്നതാണ്. വളരെ യാദൃശ്ചികമായി ഒരു കുഞ്ഞു ദേവാലയത്തിലേക്കുള്ള സൂചനാ ബോർഡ് കാണാനിടയായി. പ്രത്യേകിച്ച് ഒരു വികാരവുമില്ലാതെ കയറി ചെന്നു. പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. ക്രൂശിത രൂപത്തിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. മടങ്ങാൻ നേരത്താണ് ശ്രദ്ധിച്ചത് ഉപയോഗിച്ച് പഴകിയ ഒരു കറുത്തു തടിച്ച പുസ്തകം. ചിലരൊക്കെ അതെടുത്ത് ഭക്തിയാദരങ്ങളോടെ വായിച്ചിട്ടാണ് മടങ്ങുന്നത്. ഞാനും ആ പുസ്തകം വെറുതെ തുറന്നു. അത് ബൈബിളാണെന്നൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല അന്നങ്ങനെ ചെയ്തത്. അന്ന് വായിച്ച ചില വാക്കുകൾ മനസ്സിലുടക്കി. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. ആ വചനങ്ങൾ എവിടെയാണെന്ന് പിന്നീടാണ് കണ്ടെത്തിയത്. പ്രഭാഷകൻ ആരംഭഭാഗം. അന്ന് നിന്ന് നിൽപ്പിൽ വായിച്ചതെല്ലാം പഴയ നിയമത്തിൽ നിന്നായിരുന്നു. പിന്നീട് ആ ദൈവാലയത്തിൽ ഇടയ്ക്കിടെ വരാനുള്ള പ്രചോദനമായത് ബൈബിളും ആ ക്രൂശിത രൂപവുമാണ്. ആദ്യം വായിച്ചു തുടങ്ങിയത് സങ്കീർത്തന പുസ്തകമായിരുന്നു. ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെയായി 180 സങ്കീർത്തനങ്ങളും തീർത്തതിനു ശേഷമാണ് അടുത്ത പുസ്തകത്തിലേക്ക് കടന്നത്. അന്ന് പുതിയ നിയമം ആ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞതുപോലുമില്ല. സങ്കടങ്ങളുടെ ഒരു കാലം അതിജീവിക്കാൻ ആ ആലയത്തിലെ നിശബ്ദ നിമിഷങ്ങൾ സഹായകരമായി. ജോഷ്വായോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ജോഷ്വ 1:8. അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും തീരത്തേക്ക് ന്യായപ്രമാണ ഗ്രന്ഥത്തോടുള്ള വിധേയത്വം നമ്മെ നയിക്കുക തന്നെ ചെയ്യും. ഒരനുഭവം കൂടി പങ്കുവയ്ക്കട്ടെ. വചന ശുശ്രൂഷയ്ക്കായി ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. കൂടെയുള്ളത് ധ്യാനഗുരുവും സെമിനാരി അധ്യാപകനുമൊക്കെയായ ഡൊമിനിക്കൻ വൈദികൻ ഫാദർ ജസ്റ്റിസ് പോളാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹം എന്നോട് ചോദിച്ചു, ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമേതാണ്? യാതൊരു മുന്നൊരുക്കവും ഇല്ലാതിരുന്നിട്ടും പെട്ടെന്ന് മനസ്സിൽ വന്ന വചനമിതായിരുന്നു: യേശയ്യ 49:15. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് അച്ഛനു പിന്നാലെ അമ്മയും മരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ മാസം വരേക്കും കുളി കഴിഞ്ഞു വരുന്ന ഏകമകൻ്റെ തലതുവർത്തി കൊടുക്കാൻ അമ്മ വെമ്പൽ കൊള്ളുമായിരുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന തിരുവെഴുത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാവണം. ഒരിക്കൽ പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഫലിതപ്രിയനായ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകം വായിക്കരുത്, മലയാള മനോരമ വായിക്കണം. ജനം അമ്പരന്ന് അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം സരസമായി തുടർന്നു, വേദപുസ്തകം വായിക്കാനുള്ളതല്ല, ധ്യാനിക്കാനും പഠിക്കാനുമുള്ളതാണ്. ദിനപത്രമാകട്ടെ ആ ദിവസം മാത്രം വായിക്കാനുള്ളത്. വിശുദ്ധ പൗലോസിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. 2 തിമോത്തിയോസ് 3:15-16. സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യൂക്കാറ്റിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ സഭ ബഹുമാനിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധ ലിഖിതത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതലായി മറ്റൊന്നിനെയും സഭ അത്യാദരപൂർവം ബഹുമാനിക്കുന്നില്ല. യൂക്കാറ്റ് 19. ദിവ്യകാരുണ്യം കഴിഞ്ഞാൽ ക്രിസ്തു സാന്നിധ്യം തൊട്ടറിയാവുന്ന ഇടം വിശുദ്ധ ഗ്രന്ഥമാണ്. ജെയിംസ് മെറിറ്റ് എന്ന ബൈബിൾ പണ്ഡിതൻ പറയുന്നു, ബൈബിൾ വായിക്കുന്നതിൻ്റെ പ്രഥമ ഉദ്ദേശം ദൈവത്തെ അറിയുക എന്നതാണ്, ബൈബിൾ അറിയുക എന്നതല്ല. വിശുദ്ധ ലിഖിതങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തീ പിടിപ്പിക്കണം. കാരണം ഈശോ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63.